സക്കായി ഇപ്പോഴും മരത്തിൽ തന്നെ, സ്റ്റെല്ല ബെന്നി എഴുതുന്നു. ശങ്കരൻ ഇപ്പോഴും തെങ്ങിൽ തന്നെ എന്ന പഴമൊഴി ഇത് വായിക്കുന്ന മിക്കവരും തന്നെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ സക്കായി ഇപ്പോഴും മരത്തിൽ തന്നെ എന്ന പുതുമൊഴി അധികമാർക്കും പരിചയമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് നമ്മളിൽ പലരുടെയും ഇന്നത്തെ തിരുത്തപ്പെടേണ്ട ജീവിതവും കാഴ്ചപ്പാടുകളുമാണ്. ചുങ്കക്കാരൻ സക്കേവോസിനെ തിരുവചനം വായിക്കുന്ന എല്ലാവർക്കും തീർച്ചയായും പരിചയമുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും തന്നെ സക്കേവോസ് എന്ന സക്കായിയെ വളരെ ഇഷ്ടവുമാണ്. കർത്താവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവൻ ഓടുന്നതും പൊക്കം കുറവായതിനാൽ സിക്കമൂർ വൃക്ഷത്തിന്റെ മേൽ വലിഞ്ഞു കയറുന്നതും യേശുവിനെ കാത്ത് മരക്കൊമ്പിലിരിക്കുന്നതും യേശു കർത്താവ് അവനെ ഒറ്റ വാക്കുകൊണ്ട് താഴെയിറക്കുന്നതും ഒരു നോക്ക് കാണാൻ മാത്രം കൊതിച്ചവന്റെ വീട്ടിൽ ഒരു ദിവസം കർത്താവ് താമസിക്കുന്നതും സക്കേവോസിന്റെ അത്ഭുതകരമായ മാനസാന്തരവും തീരമായ പരിഹാരം ചെയ്യലുമെല്ലാം മനം കവരുന്ന സംഭവങ്ങൾ തന്നെ. അതിൽ പ്രസാദിച്ച പൊന്നു തമ്പുരാൻ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതും ആരുടെയും മനസ്സിൽ തങ്ങി നിൽക്കും. പൊന്നു തമ്പുരാൻ സക്കായിയോട് പറഞ്ഞതുപോലൊരു വാക്ക് എന്നോടും എന്റെ കുടുംബത്തോടും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരായിരിക്കാം ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ ഞാനെന്ന സക്കായി ഇപ്പോഴും മരത്തിൽ തന്നെയാണോ? ആണെങ്കിൽ കർത്താവിന് എന്നോട് എങ്ങനെ ആ വാക്ക് പറയാൻ പറ്റും? ഞാനെന്ന് താഴെ ഇറങ്ങി വന്നിട്ട് വേണ്ടേ ആ വാക്ക് എന്നോടും എന്റെ കുടുംബത്തോടും പറയാൻ? ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന മനോഹരമായ വാക്ക് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തെ നോക്കി പറയാൻ യേശു കർത്താവ് ആത്മാർത്ഥമായി കൊതിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്നതും സ്വയം ബലിയായി തന്നെ സമർപ്പിച്ചതും. പക്ഷേ സക്കായി ചെയ്ത ധീരമായ പ്രവൃത്തികൾ ചെയ്യാൻ നാം തയ്യാറാകുന്നില്ല എന്നിടത്താണ് പ്രശ്നം നിലകൊള്ളുന്നത്. സക്കേവോസ്, ഇറങ്ങി വരൂ, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന യേശുവിന്റെ വചനം കേട്ട് സക്കേവോസ് ആ നിമിഷത്തിൽ തന്നെ സിക്കമോർ വൃക്ഷത്തിൽ നിന്നും ഊർന്നിറങ്ങി യേശുവിന്റെ പാദത്തിങ്കിലെത്തി. ആ ഊർന്നിറങ്ങൽ വെറും ഒരു മരത്തിൽ നിന്നുള്ള ഊർന്നിറങ്ങൽ മാത്രമായിരുന്നില്ല, അവനെ അവനാക്കിയിരുന്ന സകലതിൽ നിന്നുമുള്ള ഊർന്നിറങ്ങലായിരുന്നു. പാപത്തിൽ നിന്നും, സ്വാർത്ഥതയിൽ നിന്നും, ജഡസ്വഭാവങ്ങളിൽ നിന്നും, തട്ടിപ്പറിയിൽ നിന്നും, അന്യമായ വെട്ടിപ്പിടിക്കലിൽ നിന്നും എല്ലാമുള്ള ഒരു ഊർന്നിറങ്ങൽ. അവൻ ധീരതയോടെ തന്നെ അതു ചെയ്തു. സക്കേവോസിന്റെ വീട്ടിലെത്തി അവന്റെ ആതിഥ്യം സ്വീകരിച്ച് അവനെ സ്നേഹിച്ചുകൊണ്ട് അവിടെ കഴിയുന്ന യേശു ഒരിക്കൽ പോലും സക്കേവോസിനോട് പറയുന്നില്ല, നിന്റെ പോക്ക് ശരിയല്ല കേട്ടോ, നീ രക്ഷപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന്. യേശു അവനോടും അവന്റെ കുടുംബത്തോടും ഒപ്പമായിരുന്നുകൊണ്ട് അവനെ സ്നേഹിക്കുക മാത്രം ചെയ്തു. ആ സ്നേഹത്തെ ആവോളം അനുഭവിച്ച സക്കേവോസ് സ്വയം തിരിച്ചറിയുന്നു, ഞാൻ ശരിയല്ല, എന്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ. തിരുത്തണമെന്ന് യേശു ഒരിക്കലെങ്കിലും പറയുന്നതിന് മുൻപേ അവൻ അവന്റെ ജീവിതത്തെ തിരുത്തി കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇതുവരെ ചെയ്ത വഴിവിട്ട ജീവിതത്തിന് പരിഹാരം ചെയ്യാൻ തീരുമാനിക്കുകയും ആ തീരുമാനം ധീരതയോടെ സമൂഹ മധ്യത്തിൽ വെച്ചു തന്നെ യേശുവിനെ അറിയിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, കർത്താവെ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായി തിരികെ കൊടുക്കുന്നു. ലൂക്ക 19:8. നിർണായകമായ ഈ വാക്കുകൾ സക്കേവോസിന്റെ വായിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം മാത്രമാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന വാക്കുകൾ യേശുവിൽ നിന്ന് പുറപ്പെട്ടത്. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു എന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിന്റെ ഈരടികൾ പാടി ഞാനെന്ന സക്കായി എന്റെ സ്വാർത്ഥതയും പാപജീവിതവുമായ വടവൃക്ഷത്തിൻ കൊമ്പിൽ യേശുവിനെയും കാത്തിരുന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നു. യേശു പലവട്ടം ആ വഴി വന്നിട്ടുണ്ടാകും, എന്റെ പേര് വിളിച്ചിട്ടുണ്ടാകാം. പക്ഷേ സക്കേവോസ് നടത്തിയ ധീരമായ പ്രതികരണം യേശുവിന്റെ വിളിക്ക് മുമ്പിൽ നൽകാൻ എനിക്കിനെയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ തട്ടിപ്പറിച്ചതും അനീതിപരമായി വെട്ടിപ്പിടിച്ച് കൈയടക്കി വെച്ചിരിക്കുന്നതും തിരികെ കൊടുക്കാൻ ഞാനെന്ന സക്കായി തയ്യാറായിട്ടുണ്ടാവില്ല. അന്യായ ലാഭത്തിലൂടെ എന്റെ തലയ്ക്ക് മുകളിൽ കുമിഞ്ഞുകൂടിയ സമ്പത്ത് ഇല്ലാത്തവനുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടാവില്ല. പിന്നെങ്ങനെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന വാക്ക് എന്റെ ഭവനത്തെ നോക്കി പറയാൻ നീതിമാനായ യേശുവിന് കഴിയും? കർത്താവായ യേശുവിന് തീർച്ചയായും ആ വാക്ക് നമ്മെ നോക്കിയും നമ്മുടെ കുടുംബത്തെ നോക്കിയും പറയാൻ നമ്മളെക്കാൾ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനെന്ന സക്കായി മരത്തിൽ നിന്നിറങ്ങി ധീരമായ കാൽവയ്പുകളോടെ ചുങ്കക്കാരൻ സക്കേവോസിനെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പാവം യേശുദമ്പരാൻ എന്തു ചെയ്യും? അവിടുന്ന് ആകെ വിഷമവൃത്തത്തിലായിപ്പോകും എന്നത് തീർച്ച. ലൗകിക സമ്പത്ത് മാത്രമല്ല, അന്യായമായി വെട്ടിപ്പിടിച്ച ലൗകിക സമ്പത്ത് തിരികെ നൽകുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രമായാൽ പോരാ ഈ പരിഹാരം ചെയ്യൽ. മറ്റുള്ളവർക്ക് അർഹമായ ആദരവ്, അംഗീകാരം, സ്നേഹം, പരിഗണന, ചേർത്ത് നിർത്തൽ, ശുശ്രൂഷ, പരസ്പരമുള്ള താങ്ങൽ, പങ്കുവെക്കൽ എന്നീ തലങ്ങളിൽ സ്വന്തം കുടുംബാംഗങ്ങളോടും സ്വന്തം സമൂഹത്തിലുള്ളവരോടും നാം തികഞ്ഞ അനീതി പുലർത്തിയിട്ട് കുടുംബത്തിലും നാമായിരിക്കുന്ന സമൂഹത്തിലും സമാധാനവും രക്ഷയും ഉണ്ടാകണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കർത്താവിന് എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനാവും? തൻ്റെ നാമം നിരന്തരം ഉരുവിടുകയും തന്നോട് നീതിവിധികൾ ആരായുകയും ചെയ്യുന്ന പല കുടുംബങ്ങളെയും സമൂഹങ്ങളെയും നോക്കി കർത്താവ് നിസ്സഹായതയോടെ നെടുവീർപ്പിടുകയാണിന്ന്. പ്രിയപ്പെട്ട സഖായിമാരെ, നമ്മൾ ഇന്ന് അള്ളിപ്പിടിച്ചിരിക്കുന്ന മരക്കൊമ്പുകളിൽ നിന്ന് ഒന്ന് ഊർന്ന് താഴെയിറങ്ങി യേശുവിൻ്റെ പാദത്തിങ്കിലെത്തിയാൽ നിങ്ങളുടെ ഭവനത്തിനും സമൂഹങ്ങൾക്കും രക്ഷ സുനിശ്ചിതമാണ്. അവൻ പറയുന്നത് ചെയ്യാൻ തയ്യാറാകുമോ? ഷിമയോനോട് കാണിച്ച കാർക്കശ്യം, യേശുവിൻ്റെ പീഡാനുഭവ വേളയിൽ സ്വന്ത ജീവരക്ഷയെ പ്രതി യേശുവിനെ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോടും, തന്നെ തന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് രക്ഷ തേടിപ്പോയ തൻ്റെ ശിഷ്യഗണത്തോടും യേശു കർത്താവ് നിരുപാധികം ക്ഷമിച്ചു. തൻ്റെ ഉയർപ്പിനു ശേഷം ഷിമയോനും കൂട്ടരും തൻ്റെ പീഡാനുഭവ സമയത്ത് ചെയ്ത തള്ളിപ്പറച്ചിലിനെക്കുറിച്ച് യാതൊരു പരാതിയോ പരിഭവമോ കുറ്റപ്പെടുത്തലോ പറയാതെ തിബേരിയോസ് കടൽക്കരയിൽ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിനെ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നാം കണ്ടെത്തുന്നു. പെറ്റമ്മയേക്കാൾ സ്നേഹത്തോടെ അവിടുന്ന് അവരെ ഊട്ടിപ്പൂറ്റി പരിചരിച്ച് വീണ്ടും തൻ്റെ സ്നേഹത്തിലേക്കും താനുമായിട്ടുള്ള ഐക്യത്തിലേക്കും തിരികെ കൊണ്ടുവരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ അവിടുന്ന് കാർക്കശ്യം കാട്ടുന്നു. പ്രാണരക്ഷയെ പ്രതിയാണെങ്കിലും മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞ ഷിമയോനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാവരെക്കാളും അധികമായി തന്നെ സ്നേഹിക്കുന്നുവെന്ന് ശിഷ്യന്മാരുടെ സമൂഹ മധ്യത്തിൽ വെച്ച് തിരുത്തി പറയിക്കുന്നു. മൂന്ന് പ്രാവശ്യം ഏത് നാവുകൊണ്ട് തള്ളിപ്പറഞ്ഞു, ആ നാവുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം തിരുത്തി പറയിക്കുന്നു. ഇതൊരു പരിഹാരം ചെയ്യിക്കൽ കൂടിയായിരുന്നു. ആ പരിഹാരം ചെയ്യിക്കലിന്റെ കാര്യത്തിൽ അവിടുന്ന് തികച്ചും ഒരു കർക്കശക്കാരനായിരുന്നു. ആ ഏറ്റുപറച്ചിലിന് ശേഷമാണ് അവിടുന്ന് ഷിമയോൻ പത്രോസിനെ താൻ രക്തം ചിന്തി വീണ്ടെടുത്ത സഭയുടെ അജപാലകനായി നിയോഗിക്കുന്നത്. ഇത് മറ്റു ശിഷ്യന്മാർ ഷിമയോന്റെ ഭരണത്തിന്മേൽ ഒരിക്കലും ഉതപ്പുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുവൻ പ്രതിസന്ധി അനുഭവിക്കുന്നുവോ, വലയും വള്ളവും എടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോയ ഷിമയോൻ പത്രോസിനെയും സഹശിഷ്യരെയും പോലെ നിങ്ങളും ഇന്നൊരു പിന്മാറ്റത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണോ? ഒരു പക്ഷേ ഷിമയോൻ ചെയ്തതുപോലുള്ള ഒരു തെറ്റുതിരുത്തലും പരിഹാരം ചെയ്യലും നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അനിവാര്യമായിരിക്കാം. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം തിരിച്ചു പറയിച്ച കർത്താവ് നമ്മുടെ സഹശുശ്രൂഷകരുമായിട്ടുള്ള ബന്ധങ്ങളിലും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഇതുപോലുള്ള ഒരു തിരുത്തിപ്പറയലും പരിഹാരം ചെയ്യലും ആവശ്യപ്പെടുന്നുണ്ടാകാം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ, മത്തായി 3:3 എന്ന സ്നാപകന്റെ വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളെയും യഥാർത്ഥമായ നീതിയിലേക്ക് നയിക്കട്ടെ. അപ്പോൾ നീതിമാനായ യേശുവിന് സാക്ഷ്യം നൽകാൻ തക്കവിധം നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും പ്രകാശപൂർണമായി മാറും. അത്തരത്തിലുള്ള ഒരു പുനർനവീകരണത്തിലേക്കും രൂപാന്തരീകരണത്തിലേക്കും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ.